الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد سهودرنا كتاب التوحيد نمل بول وعيش ورنا الدياء മനുഷ്യൻ എങ്ങനെയാണ് ഷിർക്കിൽ എത്തിപ്പെട്ടത്, കുഫറിലേക്ക് എത്തിച്ചേർന്നത് എന്ന് നമ്മെ മനസ്സിലാക്കി തരുന്ന അധ്യായങ്ങളാണ്. അഥവാ ഈ അധ്യായങ്ങൾ പഠിക്കുന്നതിലൂടെ ആദ്യമായി എങ്ങനെയാണ് ഭൂമിയിൽ ഷിർക്കുണ്ടായത്, ഷിർക്കിന്റെ ഉത്ഭവം എങ്ങനെയായിരുന്നു എന്നൊരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ഭാവിയിൽ ഷിർക്കിൽ എത്തിപ്പെടാതിരിക്കാൻ എന്തൊക്കെ സുരക്ഷാ മാർഗങ്ങൾ ഒരു മുസ്ലിം എടുക്കേണ്ടതുണ്ട് എന്നതും ഈ അധ്യായങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ പറഞ്ഞു, ഇതിലുള്ള എല്ലാ തെളിവുകളും ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ ഖുർആനിൽ നിന്നും ഹദീസുകളിൽ നിന്നും അതിന്റെ തഫ്സീറുകളിൽ നിന്നും മാത്രമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതല്ലാതെ അദ്ദേഹം ഇവിടെ ശക്തമായി എതിർക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ അദ്ദേഹം തന്റെ ബുദ്ധിയിൽ ചിന്തിച്ചുണ്ടാക്കി എതിർത്തിട്ടുള്ളതല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഖബറുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള ഈ അധ്യായങ്ങൾ വിമർശിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ഖുർആനിന്റെയും ഹദീസിന്റെയും നസ്സുകളെയാണ് വിമർശിക്കുന്നത്. കാരണം ഖബറിനെ ഈ രൂപത്തിൽ തഅലീം ചെയ്യുക, അതിനെ മഹത്വപ്പെടുത്തുക, അതിന് കൊടുക്കേണ്ടതില്ലാത്ത രൂപത്തിൽ പരിധി വിടുക എന്നതെല്ലാം ഖുർആനിലും ഹദീസിലും ശക്തമായി വിലക്ക് വന്നിട്ടുള്ളതാണ്. നമ്മൾ ആദ്യമായി പഠിച്ച അധ്യായത്തിൽ അഥവാ ഈ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന അധ്യായങ്ങൾ ഖബറുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതിൽ ആദ്യത്തേത് സാലിഹീങ്ങളോടുള്ള പരിധിവിടൽ, അവരെ സ്നേഹിക്കുന്നതിൽ മറ്റുമുള്ള പരിധിവിടൽ, അത് ഷിർക്കിലേക്ക് എത്തിക്കുമെന്നുള്ള കാര്യമാണ്. എന്നിട്ട് നമ്മൾ ആദ്യമായി ഷിർക്ക് വന്ന കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞു. പിന്നീട് നമ്മൾ മനസ്സിലാക്കി ഖബറിന്റെ അടുക്കൽ പോയി അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുന്നത് പോലും ഷറഇൽ ശക്തമായ ഭാഷയിലാണ് വിലക്കപ്പെട്ടിട്ടുള്ളത് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മരിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് രോഗശയ്യയിൽ കിടക്കുന്ന പ്രയാസപ്പെടുന്ന സമയത്ത് പോലും ശാപം കൊണ്ട് പ്രാർത്ഥിച്ചത്, ശാപപ്രാർത്ഥന നടത്തിയത് ഖബറിന്റെ അടുക്കൽ പോയി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ആളുകളോടാണ്. അതല്ലാതെ സാലിഹ്യങ്ങളോട് പ്രാർത്ഥിക്കുന്നവരോടുകൂടിയല്ല, അതതിനപ്പുറത്തേക്കാണ്. മറിച്ച് യഹൂദ നസ്രാണികൾക്ക് അള്ളാഹുവിന്റെ ശാപമുണ്ടാകട്ടെ, അവർ ഖബറുകൾ ആരാധന കേന്ദ്രമാക്കി എന്ന് പറഞ്ഞിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായ ഭാഷയിൽ അവരെ ശപിച്ചത്. അവിടെ നമ്മൾ പറഞ്ഞു, ഖബറിനെ ആരാധന കേന്ദ്രമാക്കുക എന്ന് പറഞ്ഞാൽ അത് രണ്ടു രൂപത്തിലാണ്. ഒന്നുകിൽ ആ ഖബറിന് മുകളിൽ ഒരു മസ്ജിദ് ഉണ്ടാക്കുക, അഥവാ മസ്ജിദ് എന്നുള്ള നിലക്ക് അത് തന്നെ അർത്ഥം തന്നെ മസ്ജിദ് എന്നുള്ള അർത്ഥത്തിൽ. രണ്ടാമതിന് മസ്ജിദ് ഉണ്ടാക്കണമെന്നില്ല, ഒരാൾക്ക് മസ്ജിദ് ഉണ്ടാക്കിയാൽ മാത്രമേ ആ ഖബറിനെ മസ്ജിദാക്കി ആരാധന കേന്ദ്രമാക്കി എന്നല്ല, മറിച്ച് ആ മസ്ജിദ് ഖബറിന്റെ അടുക്കൽ പോയി ഒരാൾ ഇബാദത്ത് ചെയ്യാൻ തുടങ്ങിയാൽ അത് മൗദിഉൽ ഇബാദ, അതാണ് മസ്ജിദ്, അത് മസ്ജിദായി തീർന്നു. അയാൾ അതിനെ എടുപ്പുണ്ടാക്കിയിട്ടില്ലെങ്കിലും അതിനെ കോൺക്രീറ്റ് കൊണ്ട് വാർത്തില്ലെങ്കിലും ഒരു ഖബറിന്റെ അടുക്കൽ പോയി ആളുകൾ അള്ളാഹുവിനുള്ള ഇബാദത്ത് ആരംഭിച്ചാൽ അയാൾ ആ ഖബറിനെ മസ്ജിദാക്കി. അതിനെയാണ്, അങ്ങനെ ചെയ്യുന്ന ആളുകളെയാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായ ഭാഷയിൽ ശപിക്കുകയുണ്ടായിട്ടുള്ളത്. ഇനി അതിനുശേഷം അതിനോട് തന്നെ ബന്ധപ്പെട്ട് വന്നിട്ടുള്ള അധ്യായമാണിത്. ബാബുൻ മാ ജാ അന്നൽ ഗുലുവ ഫീ ഖുബൂരി സാലിഹീൻ യുസയ്യിറുഹ ഔസാനൻ തുഅബദു മിൻ ദൂനില്ലാഹ്. ബാബുൻ, ഈ അധ്യായത്തിൽ എന്താണ് വന്നിട്ടുള്ളത്? മാ ജാ അന്നൽ ഗുലുവ ഫീ ഖുബൂരി സാലിഹീൻ, സാലിഹീങ്ങളുടെ ഖുബൂർ ഖബറുകളോടുള്ള പരിധിവിടൽ, യുസയ്യിറുഹ അതിനെ മാറ്റി തീർക്കും, ഔസാനൻ തുഅബദു മിൻ ദൂനില്ലാഹ് അല്ലാഹുവിനു പുറമെ ഇബാദത്ത് ചെയ്യപ്പെടുന്ന വസനകൾ വിഗ്രഹങ്ങളാക്കി തീർക്കും എന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ഗുലു എന്ന് പറഞ്ഞാൽ പരിധി വിടുക എന്ന് പറഞ്ഞാൽ മുജാവസത്തുൽ ഹദ് മദ്ഹൻ ഔ ദമ്മൻ, അത് മദ്ഹായി കൊണ്ട് പുകഴ്ത്തിക്കൊണ്ടാകട്ടെ ആക്ഷേപിച്ചുകൊണ്ടാകട്ടെ ഷറഅ് പറഞ്ഞ പരിധി വിട്ടാൽ അതിനൊക്കെ പറയുന്ന പേരാണ് ഗുലു എന്ന് പറയുന്നത്. അത് ദമ്മൻ ആക്ഷേപിക്കപ്പെടുന്നത് എപ്പോഴാണ്? ഒരാൾ ആ വിഷയത്തിൽ വളരെ വീഴ്ച വരുത്തുക, ഇപ്പൊ ഖബറിന്റെ വിഷയത്തിൽ ഒരാൾ വീഴ്ച വരുത്തുക എന്ന് പറഞ്ഞാൽ ഖബറിന് യാതൊരു ഇഹ്തിറാമും കൊടുക്കാതിരിക്കുക. നമ്മൾ ഷറഇൽ അതിനെയൊക്കെ എതിർത്തതായി കാണാൻ സാധിക്കും. ഖബറിന്റെ മുകളിലൂടെ ചവിട്ടി നടക്കുന്നത് ശക്തമായ ഭാഷയിൽ എതിർപ്പ് വന്നിട്ടുള്ള കാര്യമാണ്. അതിലിരിക്കുന്നതും അതിൽ കൈകൊടുത്തിരിക്കുന്നതും അങ്ങനെ അതിനെ നിന്ദിക്കുന്നതായ മുഴുവൻ കാര്യങ്ങളിൽ നിന്നും നമ്മൾ വിട്ടു നിൽക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ആ ഖബറിന് ഒരു പരിധിയും പറഞ്ഞിട്ടുണ്ട്, അതിന്റെ അപ്പുറത്തേക്ക് അതിനെ ആദരിക്കാൻ പാടില്ല. അതിൽ പെട്ടതാണ് ആ ഖബർ ഒരു ചാണിനപ്പുറത്തേക്ക് ഉയർത്താൻ പാടില്ല, ഒരു ചാണിനപ്പുറത്തേക്ക് ഉയർത്താൻ പാടില്ല. ഒരു ചാണ് ഉയർത്തുക എന്ന് പറയുന്നത് അതിനോടുള്ള ഒരു ആദരവാണ്, അത് ഖബറാണ്, ഒരു മുസ്ലിമിന്റെ ഖബറാണെന്ന് തിരിച്ചറിയാനാണ്. അതിലൂടെ ചവിട്ടി നീ നടക്കാൻ പാടില്ല, അത് മറ്റുള്ള ഭൂമി പോലെ നീ ചവിട്ടി നടക്കാൻ പാടില്ല, മറിച്ച് അതിനൊരു ആദരവ് കൊടുത്തിട്ടുണ്ട്. ആറടി താഴെയാണ് ആ മയ്യത്തുള്ളത്, പക്ഷേ അതിന്റെ മുകളിൽ നിന്ന് ചവിട്ടി നടക്കാൻ പാടില്ല, എതിർത്തിട്ടുണ്ട്, അതിന് മുകളിൽ ഇരിക്കാൻ പാടില്ല. എന്നാൽ അതിനപ്പുറത്തേക്ക് തന്നെ ഒരു പരിധി അതിന് പറഞ്ഞ് നിശ്ചയിച്ചിട്ടുണ്ട്, ഒരു ചാണാണത്, അത്രേ നീ ഉയർത്താൻ പാടുള്ളൂ. ഇനി അത് ഉയർത്തിയാൽ തന്നെ അതിന്റെ മേൽ കുമ്മായം തേക്കാൻ പാടില്ല, അതിന്മേൽ വിളക്ക് വെക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നും ഷറഇൽ വിലക്ക് വന്നിട്ടുണ്ട്, അഥവാ തവസ്സുത്ത്, അതിന്റെ മധ്യമമായ നിലപാടാണ് ഈ വിഷയത്തിൽ ദീൻ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഈ പരിധി വിടുന്ന സമയത്ത് അഥവാ ഇതിന്റെ പരിധി വിട്ട് കഴിഞ്ഞാൽ അവൻ ഏതെങ്കിലും രൂപത്തിലുള്ള പിഴവിൽ ചെന്നെത്തുന്നതായിരിക്കും. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്, ഈ അധ്യായത്തിൽ ചർച്ച ചെയ്യുന്നത്, പരിധി വിട്ടുകൊണ്ട് ആ അതിനെ ആദരിച്ചു കഴിഞ്ഞാൽ, അതിൽ പരിധി വിട്ട് കഴിഞ്ഞാൽ അത് അതിനെ വിഗ്രഹമാക്കി തീർക്കുന്നതിലേക്ക് എത്തിത്തീർക്കുമെന്നുള്ളതാണ്. അത് നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലെ? ചരിത്രത്തിലൊക്കെ നമ്മൾ വായിച്ചത് അങ്ങനെയാണ്. ഈ ഖബറുകളൊക്കെ ആദ്യം തന്നെ ഖബറിനെ ആരാധിക്കുക എന്നതുണ്ടായിട്ടില്ല, മറിച്ച് അതിനോടുള്ള ഗുലു, പരിധി വിട്ട് അതിനെ കുറച്ചുയർത്തും, അതിനെ കുറച്ച് നന്നായി മിനുക്കി പണികളൊക്കെ എടുക്കും, അതിന് പെയിന്റ് അടിക്കും, അതിന് ലൈറ്റ് വെക്കും, പിന്നെ അതൊരു ആരാധിക്കപ്പെടുന്ന വിഗ്രഹമായി തീരുക എന്നതാണ് എപ്പോഴും ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തെളിവുകളാണ് ഈ അധ്യായത്തിൽ കൊടുത്തിട്ടുള്ളത്. അതിനു മുമ്പ് ഖബറുമായി ബന്ധപ്പെട്ടുള്ള ഇബാദത്തുകളെ കുറിച്ചിട്ട് ഒരു ധാരണ ഉണ്ടായാലും ഇതൊരു കവായത് ഉണ്ട്. ആ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്കൊരു കൃത്യത ഉണ്ടാകും. ഇപ്പൊ ഖബറിന്റെ അടുക്കൽ പോകുന്ന എല്ലാ ആളുകളും മുശ്രിക്കുകളോ ശിർക്ക് ചെയ്യുന്ന ആളുകളോ അല്ല, മറിച്ച് ഖബറിന്റെ അടുക്കൽ പോകുന്ന വ്യത്യസ്ത തരത്തിലുള്ള ആളുകളുണ്ട്. പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. ചില ആളുകൾ അവർ ഖബറിന്റെ അടുക്കൽ പോകുന്നത് ഒരു ശിർക്ക് ചെയ്യാനായിരിക്കും, വേറെ ചില ആളുകൾ ഒരു ബിദഅത്ത് ചെയ്യാനായിരിക്കും, വേറെ ചില ആളുകൾ അവനൊരു ഹറാമായ കാര്യം ചെയ്യാനായിരിക്കും. എന്നാൽ ചില ജായിസായ ചില കാര്യങ്ങളും അവിടെ സംഭവിക്കാറുണ്ട്. എന്താണ് ഇതിന്റെ വിശദീകരണം? ഒരാൾ അവിടെ ചെന്ന് ശിർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ഖബറിന്റെ അടുക്കൽ ചെന്ന് ഖബറാളിയോട് പ്രാർത്ഥിക്കുക, അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങൾ ആ ഖബറാളിയോട് ചോദിക്കുക. ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ശിർക്കുൻ അക്ബറാണ്, ദീനിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന വൻ ശിർക്കാണ്, വലിയ ശിർക്കാണ് അവൻ ചെയ്തിട്ടുള്ളത്. അതെന്തുമാകട്ടെ, അത് ഇസ്തിഗാസയാകട്ടെ, പ്രാർത്ഥനയാകട്ടെ, നേർച്ചയാകട്ടെ, ഖബറിലുള്ള ആളുകൾക്ക് വേണ്ടി ചെയ്യുന്ന നേർച്ചയുണ്ട്. ചില ആളുകൾ ചില ഖബറിന്റെ അടുക്കൽ പോയി നേർച്ച ഇറക്കും ആ ഖബറിന്റെ ആളെ പൊരുത്തം കിട്ടാൻ. കാരണം അയാളുടെ പൊരുത്തം നമ്മൾ സിദ്ധിച്ചാൽ അള്ളാഹുവിലേക്ക് നമ്മൾ അയാളെ എടുപ്പിക്കും. അങ്ങനെ പല രൂപത്തിലുള്ള ഇബാദത്ത് ഉണ്ട്. ഖബറിന്റെ ആളുടെ പൊരുത്തം ലഭിക്കാൻ, അയാളിലേക്ക് അടുക്കാൻ വേണ്ടി ചെയ്യുന്ന പല ഇബാദത്ത് ഉണ്ട്. അയാളോട് തന്നെ പ്രാർത്ഥിക്കുക, സഹായം തേടുക, നേർച്ച നേരുക, ഇതൊക്കെ ശിർക്കുൻ അക്ബറായ കാര്യമാണ്. ഇനി രണ്ടാമതൊരു വിഭാഗമുണ്ട്, അവർ ഖബറിന്റെ അടുക്കൽ ചെല്ലുന്നത് ഖബറാളിയോട് പ്രാർത്ഥിക്കാനല്ല, മറിച്ച് ഖബറിന്റെ അടുക്കൽ ചെന്നിട്ട് ആ സ്ഥലത്തിന് ചില പ്രത്യേകതകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കി അവിടെ നിന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. അവിടെ വെച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അള്ളാഹു പെട്ടെന്ന് ഉത്തരം നൽകുമെന്നാണ് അവരുടെ വിശ്വാസം. അത് ബിദ്അത്താണ്, അത് ബിദ്അത്തായ കാര്യമാണ്. അള്ളാഹു സബബാക്കാത്ത കാര്യങ്ങൾ സബബുണ്ടാക്കി അങ്ങനെ ചെയ്യുക, അത് ബിദ്അത്തായ കാര്യമാണ്, ശിർക്കിലേക്ക് എത്തിക്കുന്ന കാര്യവുമാണ്. അല്ല, അവിടെ പോയി അവർ ആ വിഗ്രഹത്തിന് ആ ഖബറിനോട് പ്രാർത്ഥിക്കുന്നുണ്ടാവുകയില്ല, അവിടെയുള്ള വ്യക്തിയോട് പ്രാർത്ഥിക്കുകയില്ല, അള്ളാഹുവേ നീ എനിക്കിന്നത് തരണം എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കും. ഈ ഖബറിന്റെ ജാഹും ബറക്കത്തും ഒക്കെ കൊണ്ട് റബ്ബേ നീ എനിക്ക് തരണമെന്ന് റബ്ബിനോട് തന്നെ പ്രാർത്ഥിക്കുന്നവരെ കാണാൻ സാധിക്കും. അത് ധാരാളം നമ്മുടെ നാടുകളിലുണ്ട്. അത് ബിദഅത്താണ്, അത് ശക്തമായ ബിദഅത്താണ്. വൻ പാപങ്ങളെക്കാളും കടുത്ത കാര്യമാണ് ബിദഅത്ത് എന്ന് പറയുന്നത്. ബിദഅത്ത് നിസാരല്ല, വൻ പാപങ്ങളെക്കാളും കടുത്ത കാര്യമാണ് ബിദഅത്ത്. ഇബ്ലീസിനെ സംബന്ധിച്ചിടത്തോളം വൻ പാപങ്ങളെക്കാളും ബിദഅത്താണ് ഇബ്ലീസിന് ഇഷ്ടം. കാരണം വൻ പാപങ്ങളിൽ നിന്ന് ആളുകൾ തൗബ ചെയ്യും, പക്ഷെ ബിദഅത്തുകളിൽ നിന്നും തൗബ ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഇതെല്ലാം നന്മയാണെന്ന് പറഞ്ഞിട്ടാണ് അവൻ ചെയ്യുന്നത്. കള്ളുകുടിക്കുന്ന ഒരുവനും അതുപോലെ തന്നെയുള്ള ഹറാമുകൾ ചെയ്യുന്നവനൊക്കെ അവൻ ഹൃദയത്തിലൊരു കുത്തുണ്ട്, ഇതൊരു തെറ്റാണ് ചെയ്യുന്നത്, എപ്പോഴെങ്കിലൊക്കെ മാറണം. എന്നാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം, ഈ ബിദഅത്ത് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ യാതൊന്നുമില്ല, മറിച്ച് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെ ചെയ്യലാണ് നല്ലത്, ഇങ്ങനെ ചെയ്യാത്തവരൊക്കെയാണ് യഥാർത്ഥത്തിൽ പേച്ചു പോയത് എന്നാണ് അവർ ധരിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവരിൽ നിന്നും ബിദഅത്ത് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് പിശാദിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തൗബ ചെയ്യാത്ത തൗബ വളരെ കുറവായിരിക്കും. പിശാദിനെ സംബന്ധിച്ചിടത്തോളം തൗബ ചെയ്യാതെ അവരെ അങ്ങനെ മരിപ്പിക്കുക എന്നതാണ് അവൻ ഏറ്റവും ഇഷ്ടമുള്ളത്, അതാണ് അത് വളരെ ഗൗരവമുള്ള കാര്യമായി തീർന്നത്. ഇനി ഹറാമായ കാര്യമുണ്ട്. ആദ്യം നമ്മൾ ഷിർക്ക് പറഞ്ഞു, രണ്ടാമത് ബിദഅത്ത് പറഞ്ഞു. ഇനി ഹറാമായ കാര്യം പണ്ഡിതന്മാർ പറയുന്നു, അയാൾ ആ സ്ഥലത്തിന് പ്രത്യേക ശ്രേഷ്ഠതയൊന്നും കൽപ്പിക്കുന്നൊന്നുമില്ല. ആ സ്ഥലവും മറ്റു സ്ഥലവും ഒക്കെ ദുആ ചെയ്യാൻ ഒരുപോലെയാണ്. എന്നിട്ടും അയാൾ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് എങ്കിൽ പണ്ഡിതന്മാർ പറയുന്നു അത് ഹറാമാണ്. കാരണം അത് വസീലത്തുനില ഷിർക്കാണ്, ദരീഅത്തുനില ഷിർക്കാണ്, ഷിർക്കിലേക്ക് എത്തിക്കുന്ന വഴിയാണ്. അയാൾക്ക് ഖബറാളിയോട് പ്രാർത്ഥിക്കുന്നില്ല, ആ ഖബറിന്റെ അടുക്കൽ നിന്ന് പ്രാർത്ഥിക്കുന്നതിന് പ്രത്യേക ശ്രേഷ്ഠതയുണ്ടെന്നും മനസ്സിലാക്കുന്നില്ല. എന്നാലും വെറുതെ പോയി, ഞാനിങ്ങനെ വെറുതെ ഇവിടെ നിന്നിട്ട് പ്രാർത്ഥിക്കാം, എനിക്ക് പ്രത്യേകിച്ച് ഞാൻ ഫദലൊന്നും കാണുന്നില്ല, മസ്ജിദിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതും ഖബറിന്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നതൊക്കെ ഒരുപോലെ തന്നെ എന്നാണ് അയാൾ ധരിക്കുന്നത്. എന്നിട്ടും അവിടെ നിന്ന് ഒരാൾ പ്രാർത്ഥിക്കുന്നുണ്ട് എങ്കിൽ അത് ഹറാമാണ്. ഏത് നിലക്ക് അത് ഷിർക്കിലേക്ക് എത്തിക്കും. ഇയാളെയും വഴി എത്തിക്കാൻ സാധ്യതയുണ്ട്, ഇയാളുമായി മറ്റുള്ള ആളുകളെയും എത്തിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പൊ നമ്മളൊരാളിപ്പോ പോയി ഖബറിന്റെ അടുക്കൽ ചെന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, ഖബറാളിയോട് നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല, ആ സ്ഥലത്തിന് ശ്രേഷ്ഠതയും കാണുന്നില്ല, ഇതൊക്കെ നമുക്കറിയാം, നമുക്ക് തൗഹീദൊക്കെ അറിയാം. എന്നാലും നമ്മൾ വിചാരിക്കുക ഇവിടെ ഒന്നും ഇങ്ങനെ പ്രാർത്ഥിക്കുക ഒരു കുഴപ്പമില്ല, അത് വലിയ ഗൗരവമുള്ള കാര്യമാണ്. നമ്മളെ തന്നെ പിന്നീട് പിശാജ് സർക്കിളിലേക്ക് എത്തിക്കും. നമ്മളെ കണ്ടിട്ട് മാതൃകയാക്കിയിട്ട് ധാരാളം ആളുകൾ പിശാജ് അവർക്ക് തോന്നിച്ചുകൊണ്ട് ദാദാ നല്ല നല്ല ഇബാദത്തെയുന്ന ആളൊക്കെ കണ്ടില്ലേ, അവരവിടെ നിന്നിട്ടാണ് പ്രാർത്ഥിക്കുന്നത്, നിങ്ങൾക്കും എന്താ അവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ എന്നവരെ തോന്നിക്കും. അങ്ങനെ പിശാജ് ഒരുപാട് ആളുകൾ ഈ ഒരു വ്യക്തിയെ കൊണ്ട് അവിടെ ഷിർക്കിലേക്ക് എത്തിക്കും. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ അത് ഹറാമാണ്, കടുത്ത ഹറാമാണ്. നീ അങ്ങനെ ഒരു യാതൊരു വിശ്വാസമില്ലാതെ തന്നെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ പോലും അത് ഹറാമാണ്. ഇനി മുബാഹായിട്ടുള്ള ചില ദുആയുണ്ട്, അത് വളരെ നാദിറായിട്ട് അപൂർവമായിട്ടുണ്ടാകുന്ന കാര്യമാണ്. ഉദാഹരണത്തിന് ഒരാൾ ഖബറിന്റെ അടുക്കലൂടെ ചെന്നെത്തുന്ന സമയത്ത് അവിടെ ഒരാൾ അള്ളാഹു അല്ലാത്ത ആൾ പ്രാർത്ഥിക്കുന്നു, അപ്പൊ നമ്മൾ അവരോട് പറയത്തക്കില്ല, നീ അള്ളാഹിനെ സൂക്ഷിക്കണം, നീ എന്താണ് ചെയ്യുന്നത്, സൃഷ്ടികളോടാണ് പ്രാർത്ഥിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അള്ളാഹു യഹദീക്ക്, നിനക്ക് അള്ളാഹു ഹിദായത്ത് തരട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാറുണ്ട്. അത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവം ഉണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കുന്നതാണ്, അത് അനുവദനീയമാണ്. അതല്ലാതെ നമ്മൾ അവിടെ അതിനുവേണ്ടി ആ പ്രാർത്ഥിക്കാൻ വേണ്ടി പോയതല്ല, മറിച്ച് അവിടെ എത്തുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ്. ഇപ്പൊ നമ്മൾ മക്ബറകളിൽ എത്തിയാൽ, മുസ്ലിമീങ്ങളുടെ മക്ബറകളിൽ എത്തിയാൽ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, അസ്സലാമു അലൈക്കും അഹ്ലു ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ എന്നൊക്കെ പറഞ്ഞു, വ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ നസ്അലുല്ലാഹ ലനാ വലക്കും അൽ ആഫിയ, നമ്മൾ അള്ളാഹുവിന് ഞങ്ങൾക്കും നിങ്ങൾക്കും ആഫിയത്ത് ഉണ്ടാകട്ടെ എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. അതൊരിക്കലും തന്നെ ആ പ്രാർത്ഥന പ്രാർത്ഥിക്കാനായിട്ട് അവിടെ പോകുന്നതല്ല, അങ്ങനെ പോയി ആഫിയത്ത് നമ്മൾ ചോദിക്കുന്നു, നമുക്കും ചോദിക്കുന്നുണ്ട്, ഖബറാളികൾക്കും വേണ്ടി ചോദിക്കുന്നു. ആദ്യം നമുക്ക് വേണ്ടിയാണ് ചോദിക്കുന്നത്, അസ്അലുല്ലാഹ ലനാ, ഞങ്ങൾക്ക് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നു, വലക്കും നിങ്ങൾക്കും അല്ല ആഫിയ, ആഫിയത്ത് ചോദിക്കുന്നു. ഒരിക്കലും നമുക്ക് ആഫിയത്ത് ചോദിക്കാനുള്ള ഏറ്റവും നല്ല സ്ഥലമായി തിരഞ്ഞെടുത്തിട്ട് ഒരാൾ അങ്ങനെ ഖബറിലേക്ക് പോയി ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത് ബിദ്അത്തായി തീരും. കാരണം ഈ ആഫിയത്ത് ചോദിക്കാൻ വേണ്ടിയിട്ടല്ല ഖബറിലേക്ക് നമ്മൾ പോകുന്നത്, മറിച്ച് ഖബറാളികളെ സന്ദർശിക്കാനാണ്. അത് എന്തിനാണ് ഖബറാളിയെ സന്ദർശിക്കാൻ പറഞ്ഞത്? അത് നമ്മൾ ആഖിറത്തിനെ കുറിച്ച് ചിന്തിക്കാൻ, നമ്മുടെ മരണത്തെക്കുറിച്ച് ചിന്തിക്കാൻ, നമ്മുടെ തൗബ എളുപ്പമാകാൻ, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മൾ പോകുന്ന സമയത്തുള്ള സുന്നത്താണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. അഥവാ അതിന്റെ അസൽ എന്തല്ല, പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുക എന്നുള്ളതല്ല, മറിച്ച് നമ്മൾ അവിടെ ഖബർ സന്ദർശനം നടത്തുന്നു, അതോടൊപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്നു എന്ന് മാത്രം. അതല്ലാതെ അവിടെ വെച്ച് നമുക്ക് എന്തെങ്കിലും പ്രാർത്ഥിച്ചാൽ, ഇത് ഒരാൾക്ക് തെളിവാക്കാം, നിങ്ങൾ അവിടെ ആഫിയത്ത് ചോദിക്കുന്നുള്ളത് അപ്പൊ ഖബറിന്റെ അടുക്കൽ പോയി പ്രാർത്ഥിക്കാമെന്നല്ലേ, അതിന്റെ അർത്ഥം അല്ല, മറിച്ച് ഇത് അവിടെ എത്തിയപ്പോൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതല്ലാതെ അതിന്റെ അസൽ നീയത്ത് അവിടെ പോയി ആഫിയത്ത് ചോദിക്കുക എന്നതല്ല. അപ്പോൾ അങ്ങനെ ഒരു എന്തെങ്കിലുമൊക്കെ ഒരു സബബിനുണ്ടായിട്ട് ഒരാൾ അവിടെ വെച്ച് പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ അത് അനുവദിക്കപ്പെടുന്ന പ്രാർത്ഥനയിലാണ് വരുന്നത്. അപ്പൊ ഈ നാല് രൂപത്തിൽ ഷിർക്കാകുന്നതും ബിദഅത്താകുന്നതും ഹറാമാകുന്നതും എന്തെങ്കിലുമൊക്കെ സബബുകൾ ഉണ്ടാകുന്ന സമയത്ത് ഒരാൾ അവിടെ വെച്ച് പ്രാർത്ഥിച്ചത് അത് അനുവദനീയമാകുന്നതുമായ പ്രാർത്ഥനകളാണ് ഇതിലുള്ളത് എന്ന് മനസ്സിലാക്കുക. ഇതിന്റെ അധ്യായം, അൽ ഗുലൂ ഫി ഖുബൂരി സാലിഹീൻ യുസയ്യിറുഹ ഔസാനൻ തുഅബദു മിൻ ദൂനില്ലാ, സാലിഹീങ്ങളോടുള്ള പരിധി വിട്ടിട്ടുള്ള ഗുലൂ, അത് അവർ അള്ളാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കുന്ന ഒരു വസനാക്കി ആ ഖബറിനെ മാറ്റുമെന്നാണ്. അപ്പൊ വസൻ എന്ന് പറഞ്ഞാൽ പൊതുവെ കുല്ലുമായി ഉഴബതു മിന്തൂനില്ല, അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന സകലതിനും വസൻ എന്നാണ് പറയുക. അപ്പൊ വസൻ നമ്മൾ സ്വനം രണ്ടും നമ്മൾ കേട്ടിട്ടുണ്ടാകും. സ്വനം എന്ന് പൊതുവെ പറഞ്ഞാൽ അത് കൊത്തി ഉണ്ടാക്കി ഒരു രൂപം ഉണ്ടാക്കുന്നതിനാണ് സ്വനം എന്ന് പറയുക. മനുഷ്യക്കോല ഉണ്ടാക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മൃഗത്തിന്റെ കോല ഉണ്ടാക്കും, അതൊക്കെ സ്വനം എന്നാണ് പറയുക, വിഗ്രഹം. എന്നാൽ വസൻ എന്ന് പറയുന്നതിന് പ്രത്യേകം കോലൊന്നും വേണ്ട. ഒരാൾ ഖബറിനെ പ്രാർത്ഥിച്ചു, ഒരു മരത്തിനെ പ്രാർത്ഥിച്ചു, അങ്ങനെ എന്തിനെങ്കിലൊക്കെ പ്രാർത്ഥിച്ചു, ഒരു കോലൊന്നും കൊത്തി ഉണ്ടാക്കിയിട്ടില്ല. അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന സകലതും അത് വസനാണ്. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരാണ് വസനികൾ എന്ന് നമ്മൾ പറയും, അഥവാ അവർ വിഗ്രഹങ്ങളോട് പ്രാർത്ഥിക്കുന്ന ആളുകളാണ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോക്കാം ഇതിലുള്ള തെളിവുകൾ. അദ്ദേഹം ഒന്നാമതായി കൊടുത്തു, ഖാല അൽ മുസന്നിഫ് റഹിമഹുല്ലാ റവ മാലിക് ഫിൽ മുവത്ത അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല اللهم لا تجعل قبري وثنا يعبد اشتد غضب الله على قوم اتخذوا قبور انبيائهم مساجد ഒന്നാമതായി അദ്ദേഹം കൊടുത്തിട്ടുള്ള ഹദീസ് ഇമാം മാലിക് റഹിമഹുല്ലാ മാലിക് ബിൻ അനസ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ ഹദീസ് ഗ്രന്ഥം അൽ മുവത്തയിൽ കൊടുത്തിട്ടുള്ളതാണ് വളരെ പ്രസിദ്ധമാണ് ഗ്രന്ഥം ഇമാം ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹം സഹീഹുൽ ബുഖാരി രചിക്കുന്നത് വരേക്കും ഏറ്റവും അസഹായിട്ടുള്ള സഹീഹായിട്ടുള്ള കിതാബ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇമാം മാലിക് റഹിമഹുല്ലയുടെ മുവത്തയാണ് ഇമാം മാലിക് റഹിമഹുല്ലാ താബിഉ താബിഈങ്ങളിൽപ്പെട്ട ആളാണ് വളരെ അടുത്താണ് ഇമാം ബുഖാരിയെക്കാളും അടുത്ത സനദ് അദ്ദേഹം അല്ലെ നമ്മൾ ഹദീസിന്റെ സനദുണ്ടാകും ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ ഉസ്താദിൽ നിന്നും അദ്ദേഹത്തിന്റെ ഉസ്താദ് അദ്ദേഹത്തിന്റെ ഉസ്താദിൽ നിന്നും അവർ പിന്നീട് ഒരു താബിഈ താബിഉ താബിഈ സഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയാണ് വരിക അപ്പൊ ഇമാം മാലിക് ഇമാം ബുഖാരിയെക്കാളും മുമ്പേ ജനിച്ചവരാണ് ഹിജ്റ 93 അദ്ദേഹം ജനിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം താബിഉ താബിഈങ്ങളിൽപ്പെട്ട ആളാണ് അദ്ദേഹത്തിന്റെ ഉപ്പ താബിഈയാണ് അദ്ദേഹത്തിന്റെ ഉപ്പ അനസ് താബിഈയാണ് അദ്ദേഹത്തിന്റെ ഉപ്പയുടെ ഉപ്പാപ്പ സഹാബിയാണ് അബു ആമിർ എന്നറിയപ്പെടുന്ന കുനിയത്തിൽ അറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ ഉപ്പയുടെ ഉപ്പാപ്പ സഹാബിയാണ് അദ്ദേഹത്തിന്റെ ഉപ്പാപ്പയും താബിഈയാണ് ഉപ്പയുടെ ഉപ്പയും താബിഈയാണ് ഉപ്പയും താബിഈയാണ് അദ്ദേഹം താബിഉ താബിഈയാണ് ആര് ഇമാം മാലിക് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഉപ്പാപ്പ വളരെ കിബാറു താബിഈങ്ങളിൽപ്പെട്ട ആളാണ് ശരി ഇദ്ദേഹത്തിന്റെ ഹദീസ് അത് വളരെയധികം അതിന് സിഹത്തുണ്ട് എന്നറിയിക്കുന്നതാണ് എന്നാൽ ഇദ്ദേഹം ഇത് റിവായത്ത് ചെയ്തത് മുവത്തയിൽ റിവായത്ത് ചെയ്തത് മുർസലായിക്കൊണ്ടാണ് അതാ റഹിമുല്ലാ താബിഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറയാതെ ഉദ്ധരിക്കുന്ന ഹദീസിനാണ് മുർസൽ എന്ന് പറയുക അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറയില്ല താബിഈയാണ് പറയുക അപ്പൊ അതിനെ പണ്ഡിതന്മാർ അത് പരിശോധിക്കും അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ഉയർത്തിയിട്ടുണ്ടോ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നാണ് അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് മർഫു ആയിട്ട് പരിഗണിക്കും അതിന്റെ മറ്റു കാര്യങ്ങളൊക്കെ പരിശോധിച്ചിട്ട് അത് മർഫു ആണ് സഹാബിയുടെ പേര് പറഞ്ഞിട്ടില്ല എങ്കിൽ സഹാബി അവിടെ മുറിഞ്ഞിട്ടുണ്ട് എന്നാലും അത് സ്വീകാര്യയോഗ്യമാകാറുണ്ട് മുർസലായ ഹദീസ് അത് സ്വീകാര്യയോഗ്യമാകാറുണ്ട് മറ്റുള്ള ഷവാഹിദുകൾ നോക്കിയിട്ട് ഇവിടെ ഈ ഹദീസ് എന്നാൽ മറ്റു പല മുഹദ്ദിസുകളും ഉദ്ധരിച്ചിട്ടുണ്ട് ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹിമഹുല്ലാ അതെല്ലാം പരിഗണിച്ചിട്ട് സ്വഹീഹാണെന്ന് പറഞ്ഞിട്ടുണ്ട് അഥവാ നമ്മൾ ഈ പറയുന്നത് ഒരു ദുർബലമായ ഹദീസിന്റെയോ ഏതെങ്കിലും വാറോലയുടെയോ അടിസ്ഥാനത്തിലല്ല എന്നതിന് വേണ്ടിയിട്ടാണ് ആമുഖമായി ഇത് പറഞ്ഞത് എന്താണ് ഈ ഹദീസിൽ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രാർത്ഥനയാണ് എന്താണ് ആ പ്രാർത്ഥന അല്ലാഹുമ്മ അല്ലാഹുവേ യാ അല്ലാഹ് ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ് എന്റെ ഖബർ ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹമാക്കി നീ തീർക്കരുതേ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുള്ളത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പ്രാർത്ഥന അല്ലാഹു തആല സ്വീകരിച്ചിട്ടുണ്ടോ സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനെ ഒരാൾക്കും ഒരു വിഗ്രഹത്തിനെ കാണുന്നത് പോലെ കാണാനോ വിഗ്രഹത്തിനോട് പ്രാർത്ഥിക്കുന്നത് പോലെ അതിന് ചുറ്റും തൊടാനോ അതിന് തവാഫ് ചെയ്യാനോ ഒന്നും സാധിക്കുന്നില്ല അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായ രൂപത്തിൽ അതിനെ സംരക്ഷിക്കുകയാണ് യഥാർത്ഥത്തിൽ വിഗ്രഹത്തിന്റെ ഉദ്ദേശം എന്താണ് ആളുകൾ എന്തിനാണ് ഒരു കാര്യത്തെ വിഗ്രഹമാക്കുന്നത് അവർക്കറിയാം ഈ വിഗ്രഹമല്ല പടച്ച നമ്പുരാൻ അല്ലെങ്കിൽ ദൈവം എന്നൊക്കെ അവർക്കറിയാം ആകാശങ്ങളെയും ഭൂമികളൊക്കെ പടച്ച റബ്ബ് ഈ വിഗ്രഹമല്ല എന്ന് അവർക്കറിയാം പക്ഷേ ഈ വിഗ്രഹത്തിന്റെ മുന്നിൽ നിന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊരു ഭക്തി ഇങ്ങ് വരാനുണ്ട് ആ റബ്ബിനെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല പക്ഷേ ആ ഒരു ഭക്തി കിട്ടാനാണ് അവർ ചെയ്യുന്നത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ അങ്ങനെ ആയിട്ടില്ല അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആ സ്വീകരിച്ചു എന്നാണ് കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞു ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹ ജീവിതകാലത്ത് സഹാബികൾക്ക് പോലും അതിലേക്ക് വരാൻ സാധിച്ചിട്ടില്ല അന്ന് കാണാൻ പറ്റുമായിരുന്നു പക്ഷെ എന്നിട്ടും പല സഹാബികൾക്കും ഭൂരിഭാഗം സഹാബത്തിനും കാണാൻ പറ്റിയിട്ടില്ല കാരണം ആയിഷ റളിയല്ലാഹു അൻഹ വീട്ടിലുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് ആ വീട്ടിൽ വരാൻ കഴിയില്ല അങ്ങനെ ആയിഷ റളിയല്ലാഹു കാലശേഷമൊക്കെ അവിടെ പിന്നീട് വേറൊരു ചുമരുണ്ടായി അതിനു ചുറ്റും നമ്മൾ പറഞ്ഞു 5 കോണുള്ള പെന്റഗൺ രൂപത്തിലുള്ള ഒരു കെട്ടിടം ഉണ്ടാക്കി അതിനു ചുറ്റും മറ്റൊരു ഗ്രില്ല് ഉണ്ടാക്കി ആ ഗ്രില്ലാണ് നമുക്ക് ഇന്ന് കാണാൻ സാധിക്കുന്നുള്ളൂ അതാണ് ഇമാം ഇബ്നുൽ ഖൈം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ നൂനിയയിൽ പറഞ്ഞത് ഫഅജാബ റബ്ബുൽ ആലമീന ദുആഹു വഅഹാതഹു ബിസലാസതിൽ ജുദ്രാനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആ റബ്ബുൽ ആലമീനായ അല്ലാഹു ഉത്തരം ചെയ്തിരിക്കുന്നു അഥവാ 3 തൂണുകൾ കൊണ്ട് അതിനെ വലയം ചെയ്തിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പ്രാർത്ഥന സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട് അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ് വസനൻ എന്ന് പറഞ്ഞാൽ തന്നെ അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നു അതിൽ വന്നു എന്നിട്ടും വസനൻ യുഅബദ് ആരാധിക്കപ്പെടുന്ന വസനൻ എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞത് ഒന്നുകൂടി തൗക്കീദ് ചെയ്തുകൊണ്ടാണ് ശക്തമായിക്കൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അത് അവിടുന്ന് പ്രാർത്ഥിച്ച കാര്യമാണ്. അപ്പൊ ഈ പ്രാർത്ഥന കേൾക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് അള്ളാഹു അല്ലാത്ത ആളുകളുടെ അടുക്കലേക്ക് പോയി, അങ്ങനെയുള്ള ഖബറിന്റെ അടുക്കലേക്ക് പോയി അവിടെ പ്രാർത്ഥിക്കാൻ സാധിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഖബർ അങ്ങനെ പ്രാർത്ഥിക്കപ്പെടുന്ന ആരാധിക്കപ്പെടുന്ന ഒരു വസ്തുവായി മാറരുത് എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിരിക്കുകയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി സ്നേഹമുണ്ട് എന്ന് പറയുന്ന ആൾക്ക് എങ്ങനെയാണ് മദീനയിലും മറ്റുമൊക്കെ എത്തി ആ ഖബറിന്റെ അടുക്കൽ മാറി നിന്നുകൊണ്ടൊക്കെ പ്രാർത്ഥിക്കുന്നത്? യഥാർത്ഥത്തിൽ അവർ ഹൃദയങ്ങളിൽ ഒരു വസനാക്കി ആ ഖബറിനെ അവർ മാറ്റിയിട്ടുണ്ട്. പക്ഷെ ആ ഖബർ സ്വയം നൽകു വസനായിട്ടില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കാം. നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചേക്കാം, അവിടെ നമ്മൾ പോകുമ്പോൾ കാണുന്നുണ്ടല്ലോ കുറെ പേര് ഇങ്ങനെ കുറെ മാറി നിന്നിട്ട് ഇങ്ങനെ ഖിബലയിലേക്ക് പോലും തിരിയാതെ ഖബറിലേക്ക് തിരിഞ്ഞ് കൈകൾ ഉയർത്തിയും അടുത്ത് ഗവൺമെന്റിനെ പേടിച്ചതിന് കൈകൾ താഴ്ത്തിയും ഒക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. ശരിയാണ്, അവരുടെ ഹൃദയങ്ങളിൽ ഒരു വസനാക്കി അതിനെ ആ പച്ച കുബ്ബയും ആ ഖബറിനെ അവർ മാറ്റിയിട്ടുണ്ട്. പക്ഷെ ആ ഖബർ സ്വയം നിലക്ക് അതൊരു വസനായിട്ടില്ല. അള്ളാഹു തആല അതിനെ സംരക്ഷിച്ചു അല്ലെ. ഖബർ സ്വയം നിലക്ക്, നമുക്ക് എല്ലാത്തിനും ഒരാൾ ഹൃദയങ്ങളിൽ ഒരുപാട് വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കുന്ന ആളുകൾ ഉണ്ടാകും. പക്ഷെ അത് സ്വയം നിലക്കാവണം, എന്നാലാണ് അതിന് വസനം എന്ന് പറയാൻ പറ്റുള്ളൂ. ഇത് ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ്, അതല്ലാതെ സ്വയം നിലക്കൊരു വസനായി മാറിയിട്ടില്ല. അപ്പൊ ആ നിലക്ക് ആളുകളുടെ ഹൃദയങ്ങളിൽ അതിനെ ഒരു വസനാക്കിയ ആളുകൾ ആ പച്ചക്കുബ്ബ കാണുന്നതിലൊരു, അത് കാണുമ്പോൾ തന്നെ ചില ആളുകൾക്ക് കരച്ചിൽ വരും. ആ രൂപത്തിൽ അവരതിനെ ഒരു പ്രതിഷ്ഠിച്ചിട്ട് മാറ്റിയിട്ടുണ്ട്. ശരി, എന്നിട്ട് ഈ ഹദീസിന്റെ അവസാനത്തിൽ പറഞ്ഞു, ഇഷ്ടദ ഗളബുല്ലാഹി അലാ ഖൗമിൻ ഇത്തഖദു ഖുബൂർ അംബിയാഹിം മസാജിദ്. വളരെ ഗൗരവത്തിലാണ് പറഞ്ഞത്. ഇഷ്ടദ ഗളബുല്ലാഹ്, അള്ളാഹുവിന്റെ കോപം കടുത്തിട്ടുണ്ട്. അലാ ഖൗമിൻ, ഒരു വിഭാഗം ഒരു ജനവിഭാഗത്തിനെതിരെ. ഇത്തഖദു ഖുബൂർ അംബിയാഹിം മസാജിദ്, അവർ അവരുടെ അംബിയാക്കളുടെ ഖബറുകൾ ആരാധന കേന്ദ്രമാക്കി. മസാജിദ് എന്ന് കേൾക്കുമ്പോൾ ഈ രണ്ടർത്ഥമാണ്, ഒന്നുകിൽ കെട്ടിയുണ്ടാക്കിയ മസ്ജിദ് അവിടെ ഉണ്ടാകണം, അതല്ലെങ്കിൽ കെട്ടിയിട്ടൊന്നും ഉണ്ടാക്കണ്ട, മറിച്ച് അതിന്റെ അടുക്കൽ വന്ന് നിസ്കാരവും അതുപോലെയുള്ള സദഖയും പ്രാർത്ഥനയൊക്കെ ഒരാൾ തുടങ്ങിയാൽ തന്നെ അത് മസ്ജിദ് ആക്കിയതിന് തുല്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ രണ്ട് കാര്യത്തെയാണ് ശക്തമായി എതിർക്കുന്നത്. ഒന്ന്, അള്ളാഹുവിന് പുറമെ മറ്റാരെങ്കിലും വിളിച്ചു പ്രാർത്ഥിക്കുന്നത്, അതുപോലെ കടുത്ത ഷിർക്കിനെ നേരെ എതിർക്കുന്നു. പിന്നീട് ഷിർക്കിലേക്ക് എത്തിക്കുന്ന കാര്യത്തെയും എതിർക്കുന്നു. ഷിർക്കിലേക്ക് എത്തിക്കുന്ന കാര്യമായ അഥവാ ഖബറിന്റെ അടുക്കൽ വന്ന് പ്രാർത്ഥന ആരംഭിക്കുക എന്ന കാര്യത്തെയും എതിർക്കുന്നു. അത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന കാര്യമാണ് രണ്ടാമത്തെ കാര്യം പറയുന്നത്. ഇഷ്ടദു ഖുബൂർ അംബിയാഹിം മസാജിദ്, ഖബറുകളുടെ അടുക്കൽ വന്നിട്ട് അത് ആരാധന കേന്ദ്രമാക്കി മാറ്റുക എന്നുള്ളത്. ഒന്നാമത് അള്ളാഹു അല്ലാത്ത ആളോട് നേരിട്ട് പ്രാർത്ഥിക്കുന്ന കാര്യം, ലാ തജൽ ഖബരി വസനൻ യുഅബദ് എന്നുള്ള കാര്യം, രണ്ടും ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായി എതിർക്കുകയാണ്. ഷിർക്കിനെയും ഷിർക്കിലേക്ക് എത്തിക്കുന്ന മാർഗത്തെയും എതിർക്കുകയാണ് ഈ ഹദീസിൽ. ഈ ഹദീസിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഗളബുണ്ട്, കോപമുണ്ട് എന്നുള്ളതിന് തെളിവുണ്ട്. അള്ളാഹുവിന്റെ കോപം എന്ന് പറഞ്ഞാൽ അത് ബിദഅത്തുകാരായ ആളുകൾ അതിനെ നിഷേധിച്ചുകളെ. അവർ മനസ്സിലാക്കുന്ന എല്ലാ സിഫത്തും അവർ മനസ്സിലാക്കുന്ന രീതി, അവർ മനുഷ്യൻ എങ്ങനെയാണ് ആ സിഫത്തുള്ളത് അതിന്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെയല്ല നമ്മൾ മനസ്സിലാക്കണം. മനുഷ്യന്റെ കോപത്തിന് ഒരുപാട് വീഴ്ചകളും പരിമിതികളും ഉള്ളതാണ്. മനുഷ്യന് നിയന്ത്രിക്കാൻ പറ്റാത്ത പിശാജ് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു വികാരമാണ് കോപം എന്ന് പറയുന്നത്. അവന് സ്വയം തന്നെ നിയന്ത്രിക്കാൻ പറ്റുകയില്ല, അതാണ് മനുഷ്യന്റെ കോപം. അള്ളാഹു തആലയുടെ കോപം അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ കോപം അവന് യോജിക്കുന്ന രൂപത്തിലാണ്. അതിൽ നിന്ന് നമുക്കൊരു പാഠമുണ്ട്. അള്ളാഹു കോപിക്കുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ, അള്ളാഹു നമുക്ക് ഹറാമാക്കിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അത് പ്രവർത്തിച്ചാൽ അള്ളാഹു അതിനെ ശക്തമായി കോപിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ ആ സിഫത്തിൽ നമുക്ക് പാഠമുണ്ട്. അള്ളാഹുവിന്റെ ഓരോ സിഫത്തിലും നമുക്ക് ഇബാദത്തുകളെ നമ്മൾ സഹായിക്കുന്ന പാഠങ്ങൾ ഉണ്ട്. ശരി, രണ്ടാമത്തത് അദ്ദേഹം കൊടുത്തിട്ടുള്ളത് ഒരു തഫ്സീറാണ്, അഥവാ ഇമാം മുജാഹിദ് റഹിമഹുല്ലാ ഒരായത്തിന് കൊടുത്ത തഫ്സീറാണ് അദ്ദേഹം അടുത്ത ഒരു തെളിവായി കൊടുത്തിട്ടുള്ളത്. അദ്ദേഹം പറയുന്നു, ഖാല അൽ മുസന്നിഫ് റഹിമഹുല്ലാ വലിബ്നു ജരീരിൻ ബിസനദി. ഇബ്നു ജരീർ റഹിമഹുല്ലാ ഈ സനദോടുകൂടി ഉദ്ധരിച്ച, അദ്ദേഹം സനദോടുകൂടി കൊടുത്തിരിക്കുകയാണ് ഇമാം ഇബ്നു ജരീർ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ. അൻ സുഫിയാൻ അൻ മൻസൂർ അൻ മുജാഹിദ്. സുഫിയാൻ ഇബ്നു ഉയൈനയോ സുഫിയാൻ സൗരിയോ ആകാം, പണ്ഡിതന്മാർ സുഫിയാൻ സൗരിയാണ് എന്ന് പറയുന്നു. അദ്ദേഹത്തിന്റെ ഷെയ്ഖായൻ മൻസൂറിൽ നിന്നും അൻ മുജാഹിദ്, മുജാഹിദ് റഹിമഹുല്ലാഹി മിൻ. മുജാഹിദ് ആരാണ്? മുജാഹിദ് എന്ന് പറഞ്ഞാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയുടെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ശിഷ്യനാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവന്റെ മകനാണ്. അദ്ദേഹത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഖുർആനിലെ മുഴുവൻ ആയത്തുകളുടെയും തഫ്സീർ അദ്ദേഹത്തിന് പഠിക്കാൻ സാധിക്കണമേ എന്നുള്ളത്. അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൽ നിന്നും പഠിച്ചിട്ടുള്ള ആളാണ് മുജാഹിദ് ഇബ്നു ജബർ അൽ മക്കി, മക്കയിലുള്ള മുജാഹിദ് റഹിമഹുല്ലാ. അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും, അദ്ദേഹം ഇമാം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് ഫാത്തിഹ മുതൽ ഖാത്തിമ വരെ, അദ്ദേഹം ഫാത്തിഹ മുതൽ അറൽതുൽ മുസ്ഹഫ അലാ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, ഞാൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് മുസ്ഹഫ് മുഴുവൻ ഇങ്ങനെ കാണിച്ചു പഠിച്ചിട്ടുണ്ട്. മിൻ ഫാത്തിഹത്തിഹി ഇല ഖാതിമതിഹി, അതിന്റെ ഫാത്തിഹ മുതൽ നാസുവർ അവസാനം വരെ. ഫമ തജാവസ്തുൽ ആയ, ഏതൊരായത്ത് കടന്നുപോയാലും, ഇല്ല വഖഫ്തു ഇൻദഹ, ഞാൻ അതിന്റെ അടുക്കൽ ഒന്ന് നിൽക്കും. അസ്അലുഹു അൻ തഫ്സീരിഹി, അതിന്റെ തഫ്സീറിനെ കുറിച്ച് ഞാൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കും. എന്തിനാണ് ഈ പറഞ്ഞത്? അദ്ദേഹം ഈ പറയുന്ന തഫ്സീർ, അത് നമ്മൾ എല്ലാ തഫ്സീറും പോലെയുള്ള ഒരു തഫ്സീർ അല്ല, മറിച്ച് വളരെയധികം പ്രസക്തിയുള്ള ഒരു തഫ്സീറാണെന്ന് മനസ്സിലാക്കാനാണ്. അഥവാ മുജാഹിദ് റഹിമുള്ളയുടെ തഫ്സീർ വളരെയധികം പ്രസക്തിയുള്ള തഫ്സീറാണ്. അദ്ദേഹം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും നേരിട്ട് പഠിച്ചിട്ടുള്ളതാണ്. സഹാബിയിൽ നിന്നും നേരിട്ട് ഓരോ ആയത്തും ഇതെന്താണ് അർത്ഥമാക്കുന്നത്, ഈ ആയത്ത് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് ചോദിച്ച് ഖുർആനിൽ 6000 പരം ആയത്തുകൾ അദ്ദേഹം അങ്ങനെ പഠിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും അദ്ദേഹമാണ് ഈ പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അത് പറഞ്ഞത്. ഏതായത്താണ്? സൂറത്തുൽ നജ്മിലെ ആയത്താണ്. അഫറഅയ്തുമുൽ ലാത വൽ ഉസ്സ, അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ നജ്മിന്റെ തുടക്കത്തിൽ മിഅ്റാജിൽ സിദ്റത്തുൽ മുൻതഹയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൊണ്ടുപോയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. മിഅ്റാജിന്റെ രാവിൽ നടന്ന സംഭവം, അവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല വലിയ വലിയ അത്ഭുതങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണിപ്പിച്ചു. അള്ളാഹുവിനെ കണ്ടിട്ടില്ല, പക്ഷെ വലിയ വലിയ അത്ഭുതങ്ങളും അങ്ങനെയുള്ള വലിയ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളൊക്കെ കണ്ടു. ഇതൊക്കെ കണ്ടിട്ട് അള്ളാഹു പെട്ടെന്ന് ഒരു ചോദ്യം കൊണ്ട് ചോദിക്കുകയാണ്, അഫറഅയ്തുമുല്ലാത വൽ ഉസ്സ, ഉമനാത സാലിസത്ത്, എന്തെയില്ലാത്തടൊക്കെ കാര്യം, നിങ്ങളുടെ കുറെ ഒരു വിഗ്രഹമൊക്കെ. ഇതൊക്കെയാണ് അള്ളാഹുവിന്റെ അടുക്കലുള്ള വലിയ ദൃഷ്ടാന്തങ്ങളാണ്. ഇപ്പൊ ഇവിടെ കുറച്ച് ആളുകൾ ഇങ്ങനെ കല്ലിനൊക്കെ എടുത്തിട്ട് അതിനെ പ്രാർത്ഥിക്കുക, വളരെ തഹ്ഖീറൻ നിന്നിച്ചുകൊണ്ട് അള്ളാഹു തആല ചോദിക്കുകയാണ്, അഫറഅയ്തുമുല്ലാത വൽ ഉസ്സ, എന്താണ് ഈ ലാത്തയുടെയും ഉസ്സയുടെ ഒക്കെ കാര്യം, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, എന്തിനാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്? റഹ്മാനായ റബ്ബിനെ വിട്ടിട്ട് ഈ ചിന്തിച്ചിട്ടുണ്ടോ, ഈ പറയുന്ന ഖബറിന്റെ അടുക്കലൊക്കെ പോകും, നിങ്ങളുടെ അവസ്ഥ എന്താണ്? അള്ളാഹു തആല ചിന്തിക്കാൻ വേണ്ടി മുശ്രിക്കളോട് ചോദിക്കാൻ പറയുകയാണ്, അഫറഅയ്തുമുല്ലാത വൽ ഉസ്സ, ലാത്തയും ഉസ്സയൊക്കെ കണ്ടിട്ടുണ്ട്, എന്താണ് അവസ്ഥ, എന്താണ് അവർക്ക് ചെയ്യാൻ സാധിക്കുന്നത്? ഒന്നുമില്ല. അള്ളാഹുവിന്റെ വെറും പടപ്പുകൾ, എന്നോ മരണപ്പെട്ടു പോയി, ഖബറടക്കം ചെയ്തു, അതിന്റെ അടുക്കൽ ചെന്നിട്ട് നിങ്ങൾ ഇങ്ങനെ കരയുക, പ്രാർത്ഥിക്കുക, സഹായം തേടുക, എന്തവസ്ഥയാണിത്? ഈ ആയത്തിന് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ് മുജാഹിദ് റഹിമഹുള്ള, كان يلت لهم السويق فمات فعكفوا على قبره لات كان يلت لهم السويق അദ്ദേഹം സവീഖ് ഉണ്ടാക്കുമായിരുന്നു, ഒരു ഭക്ഷണ പദാർത്ഥമാണത്. എന്താണ് പണ്ഡിതന്മാർ അത് വിശദീകരിച്ചിട്ടുണ്ട്, സവീഖ് എന്ന് പറഞ്ഞാൽ അത് ബാർലി എടുത്തിട്ട് നന്നായി ചൂടാക്കും, ബാർലി നന്നായി ചൂടാക്കിയിട്ട് പിന്നീട് പൊടിക്കും, പൊടിച്ചിട്ട് അതിൽ അല്പം തേനും കുറച്ച് വെണ്ണയും അങ്ങനെ വെള്ളവും കുറച്ച് ഇതൊക്കെ മിക്സ് ആക്കിയിട്ട് അതിൽ ചിലപ്പോൾ ഈത്തപ്പഴവും കൂടി അരച്ചു ചേർക്കും. അങ്ങനെ നല്ല രൂപത്തിലുള്ള ഒരു മധുര പലഹാരമാണ് സവീഖ് എന്ന് പറയുന്നത്. അത് ഹാജിമാർ, ത്വായിഫ് ഭാഗത്തു നിന്നുള്ള ഹാജിമാർ, ഹാജിമാർ പല ഭാഗത്തു നിന്ന് വരാറുണ്ട്. അപ്പൊ നജീദിലുള്ള ഭാഗത്ത് അവിടുന്ന് വരുന്ന ആളുകളൊക്കെ ത്വായിഫ് മാർഗമാണ് വരിക. അവിടുന്ന് വരുന്ന ആളുകൾക്ക് ഈ വ്യക്തി ലാത്ത എന്ന് പറയുന്ന വ്യക്തി എന്ത് ചെയ്യുമായിരുന്നു, ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു എന്നാണ്. അപ്പൊ അദ്ദേഹം അങ്ങനെ കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് റജുലുൻ സാലിഹ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ചില ആളുകൾ ചോദിക്കും, എവിടെയാണ് റജുലുൻ സാലിഹ് എന്നുള്ളത്? അങ്ങനെയില്ലല്ലോ, തഫ്സീർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് പറയുമ്പോൾ ചോദിക്കാറുണ്ട്. തഫ്സീർ റജുലുൻ സാലിഹ് എന്ന് വേണ്ട, കാരണം ഇദ്ദേഹത്തിന് ഈ പ്രവൃത്തി തന്നെ റജുലുൻ സാലിഹ് ആണ് എന്നുള്ളത് അറിയിക്കുന്നതാണ്. ഹാജിമാർക്ക് നല്ല ഭക്ഷണം കൊടുക്കുക, ആ കാലഘട്ടത്തിൽ ആരാണ്? നല്ല മനുഷ്യന്മാരാണ് അല്ലെ, നല്ല മനുഷ്യന്മാരാണ്. അത് ഇബ്നു ഹുസൈം റഹിമഹുള്ള പറയുന്നുണ്ട്, നിങ്ങൾ നോക്കണം, ജാഹിലിയത്തിൽ ഹാജിമാർക്ക് ഇങ്ങനെ സേവനം ചെയ്തിരുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നു, എന്നിട്ട് ഇന്നത്തെ ആളുകളുടെ അവസ്ഥ, ചില ആളുകൾ ഹാജിമാർക്ക് വരുമ്പോൾ ഒരു റിയാലിന്റെ സാധനം 2 വെക്കുക, ഇതാണ് ഇവരിപ്പോ ചെയ്യുന്നത്. ഹാജിമാർക്ക് സേവനം അങ്ങോട്ട് ചെയ്യേണ്ടത്, നേരെ തിരിച്ചിട്ട് ഒരു റിയാലിന്റെ സാധനം ഹാജിമാരെ കാണുമ്പോൾ കുറച്ച് ഇരട്ടി വിലക്ക് വിൽക്കുക, നിലവാരമില്ലാത്ത സാധനം നല്ല വിലക്ക് വിൽക്കുക, ഇതൊക്കെ ആളുകൾ ചെയ്യുന്നുണ്ട്. ചില ആളുകൾ അതും വിട്ട് ഹാജിമാരെന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ മോഷ്ടിക്കാൻ പറ്റുമോ, ഇങ്ങനെ ചെയ്യുന്ന ചില ആളുകളെ കാണാം. അദ്ദേഹം ഗൗരവത്തിൽ പറയാം, ജാഹിലിയത്തിൽ ഹാജിമാർക്ക് ഇങ്ങനെ ഖിദ്മത്തുകൾ ചെയ്തിരുന്നു. അപ്പോഴാണ് ഇപ്പം ചില ആളുകൾ ഹാജിമാർക്ക് ഒരു വിലയും കൊടുക്കാതെ അവരെ വഞ്ചിക്കുകയും അവരെ പിടിച്ചുപറിക്കുകയൊക്കെ ചെയ്യുന്നത് എന്ന് അദ്ദേഹം സാന്ദർഭികമായി ഇതിനിടയിൽ പറഞ്ഞിട്ടുണ്ട്. ശരി, എന്തായാലും അദ്ദേഹം ഈ സവീഖ് ഉണ്ടാക്കി അങ്ങനെയൊക്കെ വിതരണം ചെയ്യുകയായിരുന്നു. ഫമാത ഇയാൾ മരണപ്പെട്ടു, ഇല്ലാത്ത ഫഅഖഫു അലാ ഖബ്രിഹി, അദ്ദേഹത്തിന്റെ ഖബറിന്റെ അടുക്കൽ പിന്നീട് അവർ ഇങ്ങനെ ഭജനമിരിക്കാൻ തുടങ്ങി, പ്രാർത്ഥിക്കാനും ഒക്കെ തുടങ്ങി. അബുൽ ഹൗസ അൻ ഇബ്നു അബ്ബാസ്, അബുൽ ഹൗസ റഹിമഹുള്ളയും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ ഇതേപോലെ റിവായത്ത് ചെയ്ത ഇബ്നു ജരീർ പറയുന്നുണ്ട്, കാന യലുത്തു സവീഖ ലിൽഹാജ്, അദ്ദേഹം ഹാജിമാർക്ക് സവീഖ് ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. ഇവിടെ ഈ അധ്യായവുമായി ബന്ധമുണ്ട്, കാരണം ഈ അധ്യായത്തിൽ നമ്മൾ ഖുബൂർ സാലിഹീൻ എന്നാണ് പറഞ്ഞത്, സാലിഹീങ്ങളുടെ ഖബറാണ്. അദ്ദേഹം സാലിഹ് ആണ് എന്ന് അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് കാന യലുത്തു സവീഖ ലിൽഹാജ്, ഹാജിമാർക്ക് ഇതുണ്ടാക്കി കൊടുക്കുന്നു, അഥവാ അദ്ദേഹം ഒരു സാലിഹ് നല്ല വ്യക്തിയായിരുന്നു, മോശക്കാരനായിരുന്നില്ല എന്നത് പ്രത്യേകം എടുത്തു പറഞ്ഞതിൽ ഫായിദ ഉണ്ട്. പണ്ട് നിന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും, ഖവായിദുൽ അർബഇലൊക്കെ, അഥവാ അതിന്റെ നാലാമത്തെ ഖായിദ പറയുന്നത് മുൻകാലത്തെ മുശ്രിക്കുകളെക്കാളും മോശമാണ് ഇന്നത്തെ കാലത്തെ മുശ്രിക്കുകൾ എന്ന് പറയുമ്പോൾ അതിനെ ഒരു വജ്ഹായി പണ്ഡിതന്മാർ പറഞ്ഞു. മുമ്പൊക്കെ പ്രാർത്ഥിച്ചിരുന്നതൊക്കെ സാലിഹ്യങ്ങളോടായിരുന്നു, സാലിഹ്യങ്ങളോടെ പ്രാർത്ഥിക്കുക. എല്ലാം ഷിർക്ക് തന്നെ, കടുത്ത ഷിർക്കാണ്, ഇതിൽ പുറത്തു വന്ന ഷിർക്കാണ്, യാതൊരു വ്യത്യാസമില്ല. മുമ്പ് പ്രാർത്ഥിച്ചതൊക്കെ സാലിഹ്യങ്ങളോടായിരുന്നു, നല്ല മനുഷ്യന്മാർ. പക്ഷേ ഇന്നത്തെ അവസ്ഥ അതിനേക്കാളും മോശമാണെന്ന് പറയുന്നതിന്റെ ഒരു കാരണം അതാണ്. ഇന്ന് സാലിഹ്യങ്ങളൊന്നല്ല പ്രാർത്ഥിക്കുന്നത്, നിസ്കരിക്കാത്ത, നോമ്പെടുക്കാത്ത, അഥവാ ഒന്നും ചെയ്യാത്ത, ഈ ഷറഇൽ വേണ്ട ഇബാദത്തുകളൊന്നും ചെയ്യാത്ത തെമ്മാടികളോട് പോലും പ്രാർത്ഥിക്കുന്ന അവസ്ഥ ഇന്നുണ്ട് എന്നാണ്. ഇതാണ് രണ്ടാമത്തെ തെളിവായി അദ്ദേഹം കൊടുത്തിട്ടുള്ളത്, എങ്ങനെയാണ് ഈ ഷിർക്ക് ഉണ്ടായിട്ടുള്ളത് എന്നറിയിക്കുന്നത്. അഥവാ ഈ ദേഹത്തെ ആദരിച്ചപ്പോൾ അത് പിന്നീട് അതൊരു വസനാക്കി മാറ്റുന്ന അവസ്ഥ ഉണ്ടായി എന്നതിന് തെളിവാണ് ഈ കൊടുത്തത്. ആദരിക്കലാണ്, അത് ഗുലുവാണ് ആദ്യം നടന്നിട്ടുള്ളത്. ഈ കബർ ഇദ്ദേഹം കൊടുത്ത ഈ ഒരു പാറയുണ്ടായിരുന്നു, അവിടെ ആയിരുന്നു അദ്ദേഹം ഇതൊക്കെ പൊടിച്ചു കൊടുത്തിരുന്നത്. അത് ചൂടാക്കിയിട്ടാണ് പൊടിച്ചു കൊടുത്തിരുന്നത്. അപ്പൊ അതിന്റെ അടുക്കൽ ആദ്യം വന്നിരിക്കുക, പിന്നെ അവിടെ മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് അവിടെ കബറടക്കി, പിന്നീട് ഈ പാറയോട് തന്നെ പ്രാർത്ഥിക്കുന്ന അവസ്ഥ ഉണ്ടായി. ഈ പാറയോട് തന്നെ ലാത്ത് എന്ന് പറയുന്ന വലിയൊരു സഹ്റ, അതൊരു പാറയാണ്, അതിനോട് തന്നെ പ്രാർത്ഥിക്കുന്ന അവസ്ഥയുണ്ട്. അപ്പൊ അവരോടുള്ള പരിധി വിടൽ അതിന് ആരാധന ഒരു വിഗ്രഹമാക്കി തീർക്കുന്നതിൽ എത്തിച്ചു എന്നതിന് തെളിവായിട്ടാണ് അദ്ദേഹം കൊടുത്തത്. അവസാനത്തെ ഹദീസ്, ഖാല അൽ മുസന്നിഫ് റഹിമഹുല്ലാ വ അനി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഖാല ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സായിറാത്തിൽ ഖുബൂർ വൽ മുത്തഖിദീന അലൈഹൽ മസാജിദ വസ്സുറുജ് റവാഹു അഹ്ലുസ് സുനൻ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറയുകയാണ്, ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സായിറാത്തിൽ ഖുബൂർ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ സന്ദർശിക്കുന്ന സ്ത്രീകളെ ശപിച്ചിരിക്കുന്നു എന്നാണ്. ഈ ഹദീസ് ഇവിടെ പറഞ്ഞതുപോലെ തന്നെ അഹ്ലുസ് സുനൻ അഥവാ അബൂ ദാവൂദ് തിർമിദി നസായിയൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സായിറാത്തുൽ ഖുബൂർ എന്ന് പറയുന്ന വാക്ക് അത് ആ ഭാഗം മാത്രം സഹീഹാണോ ദഈഫാണോ എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. പണ്ഡിതന്മാർ പറയുന്നു ഏറ്റവും ശരിയായത് സായിറാത്തുൽ ഖുബൂർ എന്ന് പറയുന്ന ഭാഗം, അങ്ങനെ വന്ന വാക്ക് അത് ദഈഫാണ്. എന്നാൽ സഹാബത്തിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടത് ലഅനല്ലാഹു സവ്വാറാത്തുൽ ഖുബൂർ, ഖബർ സന്ദർശിക്കുന്ന സ്ത്രീകളെ അള്ളാഹു ശപിക്കട്ടെ എന്ന വാക്ക് വന്നിട്ടുണ്ട്. അതേപോലെ ലഅനല്ലാഹു സുവ്വാറാത്തുൽ ഖുബൂർ, സാക്കിൽ ദമ്മിട്ടിട്ടും വന്നിട്ടുണ്ട്. രണ്ടിന്റെയും അർത്ഥം ഒന്നു തന്നെയാണ്, അപ്പോൾ ഇതിൽ ആദ്യമായി മനസ്സിലാക്കി തരുന്നത് സ്ത്രീകൾ ഖബർ സന്ദർശനം നടത്തുന്നത് വൻപാപത്തിൽപ്പെട്ടതാണ്. സ്ത്രീകൾക്ക് ഖബർ സന്ദർശനമില്ല. പണ്ഡിതന്മാർക്കുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ ഭൂരിഭാഗം പണ്ഡിതന്മാരും റാജിഹ ശരി അഭിപ്രായമായി പറയുന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഖബർ സിയാറത്തില്ല. കാരണം അവരുടെ ഹൃദയം വളരെ സോഫ്റ്റാണ്, നൈർമല്യമുള്ളതാണ്. അവർക്ക് പെട്ടെന്ന് അവിടെ എത്തുമ്പോൾ അവരെ ഷിർക്കിലേക്ക് എത്താനുള്ള സാധ്യത ഒക്കെ വളരെ കൂടുതലാണ്. അവരുടെ ഒരു വികാരം നിയന്ത്രിക്കാൻ പറ്റൂല. അതുകൊണ്ട് അതിനോട് തന്നെ എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കുന്നതായ അവസ്ഥ ഉണ്ടാവാനുള്ള സാധ്യത അത് വളരെ കൂടുതലാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് അവർക്ക് സന്ദർശനം പോലും വിലക്കിയിട്ടുണ്ട്. ഇവിടെ സുവ്വാറാത്തുൽ ഖുബൂർ എന്ന് പറയുമ്പോൾ അതൊരു മുബാലകത്തിന്റെ അഥവാ ധാരാളമായി ചെയ്യുന്നതിന്റെ അർത്ഥമാണ് എന്ന് പറഞ്ഞപ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞു അങ്ങനെയല്ല, ഈ ഫഅല എന്ന് പറയുന്ന വാക്കിന് ധാരാളമായി ചെയ്തു എന്നുള്ളൊരർത്ഥമുണ്ട്. പക്ഷെ അത് രണ്ട് രൂപത്തിലാണ്. ഒന്ന്, അത് സ്വന്തമായി ഒരുപാട് ഒരാൾ ഒരുപാട് തവണ പ്രവൃത്തി ചെയ്യുന്നതിനും ആ വാക്ക് ഉപയോഗിക്കാറുണ്ട്. അതല്ലെങ്കിൽ ഒരൊറ്റ തവണ ചെയ്യുന്ന പ്രവൃത്തി ഒരുപാട് ആളുകൾ കൂടി ചെയ്യുന്നതിനും ഉപയോഗിക്കാറുണ്ട്. ഇവിടെ സുവ്വാറാത്തുൽ ഖുബൂർ എന്ന് പറയുന്ന പണ്ഡിതന്മാർ പറയുന്നത് പൊതുവേ സ്ത്രീകൾ ഒരുപാട് ആളുകളാണ് ഒരുമിച്ച് വരാറുള്ളത്. അവർ ഖബർ സന്ദർശനത്തിനും മറ്റുമൊക്കെ പോകുമ്പോൾ ഒരുപാട് ആളുകൾ, ഒന്നിലധികം ആളുകൾ വരാറുണ്ട്. അതുകൊണ്ട് അങ്ങനെ വരുന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് ഒരു സ്ത്രീ ഒരുപാട് പോകുന്നതാണ് ശപിച്ചിട്ടുള്ളത്, ഒന്നോ രണ്ടോ തവണ ഒന്നും പോകുന്നത് കുഴപ്പമില്ല എന്നർത്ഥമാക്കുന്നില്ല. മറിച്ച് സ്ത്രീകൾ ഒന്നോ രണ്ടോ തരുന്നതാണ് വരുന്നത് തന്നെ അത് ഹറാമായ വൻപാപത്തിൽപ്പെടുന്ന കാര്യമാണ്. സ്ത്രീകൾ ഖബർ സന്ദർശനം നടത്താൻ പാടില്ല എന്നാണ്. രണ്ടാമത്തെ ഭാഗം, വൽ മുത്തഖിദീന അലൈഹൽ മസാജിദ വസ്സുറുജ്, അതേപോലെ ആ ഖബറിനെ ആരാധന കേന്ദ്രവും അതുപോലെ അവിടെ വിളക്കും മറ്റും സ്ഥാപിക്കുന്നത് അതിനെയും ശപിച്ചിട്ടുണ്ട് എന്നാണ്. ഈ വാക്ക് അവസാനം പറഞ്ഞ ഈ ഭാഗം അത് ഈ ഹദീസിൽ ദുർബലമായ രീതിയിലാണ് റിപ്പോർട്ട് ചെയ്തു വന്നിട്ടുള്ളത്. പക്ഷെ ഇതിന്റെ അർത്ഥം അത് മുത്തവാത്തറായി ധാരാളം ഹദീസുകൾ നമ്മൾ നേരത്തെയുള്ള ഹദീസിലൊക്കെ വായിച്ചു. ഖബറിന് ആരാധന കേന്ദ്രമാക്കുന്നവർ ശപിച്ചിരിക്കുന്നു എന്നുള്ള ഹദീസുകളൊക്കെ നമ്മൾ നേരത്തെ വായിച്ചിട്ടുണ്ട്. പക്ഷെ ഈ ഭാഗം ദുർബലമായിട്ടാണുള്ളത്. ഒന്ന്, അൽ മസാജിദ് ആക്കുക, ആരാധന കേന്ദ്രമാക്കുക. രണ്ട്, സുറുജ്. സുറുജ് എന്ന് പറഞ്ഞാൽ അവിടെ വിളക്ക് മാടം സ്ഥാപിക്കുക, ഖബറിൽ വിളക്ക് മാടം സ്ഥാപിക്കുക. അത് വൻ പാപമായിട്ട് എണ്ണപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അവിടെ ഒരു നിരക്കുള്ള വെളിച്ചവും അവിടെ ഖബറിന്റെ അടുക്കൽ കൊണ്ടുപോയി രാവും പകലും ഇങ്ങനെ തെളിച്ചു വെക്കുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. കാരണം അത് കാണുന്ന ആളുകൾക്ക് അതിനെന്തോ ഒരു പ്രത്യേകത ഉണ്ടെന്ന് തോന്നാനും അതിലേക്ക് വീട് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പാടില്ല. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറയുന്നു ഖബറിലേക്ക് നമുക്ക് ഒരു വെളിച്ചം എന്നുള്ള നിലക്ക് ഇങ്ങനെ ലൈറ്റുകൾ സ്ഥാപിക്കാമോ? പണ്ഡിതന്മാർ പറയുന്നത് സ്ഥിരമായിട്ട് അങ്ങനെ കത്തിക്കാനാണെങ്കിൽ അത് പാടില്ല. മറിച്ച് രാത്രിയിലോ മറ്റോ അല്ല മക്ബറ, രാത്രിയിലോ മറ്റോ അല്ല ഖബറടക്കമുണ്ട് എങ്കിൽ അപ്പോൾ കത്തിക്കുക എന്നതേ അനുവദിക്കപ്പെടുകയുള്ളൂ. അപ്പോൾ കത്തിക്കുക എന്ന് അനുവദിക്കപ്പെടുക. അല്ലാതെ അല്ല കബറാണ് എന്ന് വിചാരിച്ച് മുഴുവൻ നേരവും സ്ട്രീറ്റ് ലൈറ്റ് കത്തിക്കുന്നത് പോലെ ഇങ്ങനെ വെളിച്ചം കത്തിക്കുക എന്നുള്ളത് അതുപോലും പാടില്ല എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ബഖയിലേക്ക് പോകുന്ന സമയത്ത് അവിടുന്ന് കയ്യിൽ ഒരു വെളിച്ചവും എടുത്തിരുന്നില്ല എന്ന് കാണാം. അതോ അസിൽ ഖബറിലേക്ക് പോകുമ്പോൾ രാത്രി ആയാലും നമുക്ക് വെളിച്ച ആവശ്യമില്ലെങ്കിൽ എടുക്കാൻ പാടില്ല, വെളിച്ച ആവശ്യമില്ല. ഖബറിൽ ഒരു വെളിച്ചം കൊണ്ടുപോകുന്നത് അസിൽ ആവശ്യമില്ല. അങ്ങനെ ഒരു ആവശ്യമുണ്ടെങ്കിൽ അതിന്റെ തോതിൽ മാത്രം അല്പം വെളിച്ചം എടുക്കുക എന്നതേ അവിടെ പാടുള്ളൂ എന്നാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇതാണ് ഇതിൽ കൊടുത്തിട്ടുള്ള അവസാനത്തെ ഹദീസ്. നമ്മൾ പറഞ്ഞു അവസാന ഭാഗം അത് ദുർബലതയുണ്ട്, പക്ഷേ ഇത് വളരെ മറ്റു ഹദീസുകളാൽ സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഈ അധ്യായങ്ങളിലൂടെ നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് ഖബറുമായി ബന്ധപ്പെട്ട് അതിനെ പരിധി വിട്ട് ഗുലു അതിലേക്ക് പരിധി വിടുക എന്നുള്ളത് ഷിർക്കിലേക്ക് എത്തിക്കുന്ന കാര്യമാണ്, അതിനെ അതിനോട് തന്നെ പ്രാർത്ഥിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്ന കാര്യമാണ്. ഇതൊക്കെ ഖബറിന്റെ അടുക്കൽ വന്നിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്നാൽ അതിലുള്ള ആളോട് പ്രാർത്ഥിക്കുന്നത് അത് ഖബറിന്റെ അടുക്കലൊന്നും വരണ്ട. എവിടുന്ന് പ്രാർത്ഥിച്ചാലും അത് ഷിർക്കാണ്. ഖബറുള്ള ആളുകളോട് ഖബറിന്റെ അടുക്കലൊന്നും വരണ്ട. എവിടുന്ന് പ്രാർത്ഥിച്ചാലും അതിന് ഷിർക്കിൽ വ്യത്യാസമൊന്നുമില്ല, കടുത്ത ഷിർക്ക് തന്നെയാണ് എന്ന കാര്യം മനസ്സിലാക്കുക. സഹോദരങ്ങൾ, ഇതൊക്കെ നമ്മൾ പഠിക്കണം. ഈ കാര്യങ്ങൾ, ഈ തെളിവുകൾ നമ്മൾ കിതാബ് തൗഹീദ് എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ സാധിക്കുന്ന പോലെ നമ്മൾ പഠിക്കണം. എന്നിട്ടത് ഇത്തരത്തിലുള്ള ആളുകൾ കാണുമ്പോൾ പറഞ്ഞു കൊടുക്കണം. ഇതാണ് നമ്മളിതിന്റെ നമ്മള് മനസ്സിലാക്കുക, നമ്മൾ ഷിർക്കിൽ നിന്ന് രക്ഷപ്പെടുക. അതേപോലെ തെളിവിന്റെ അടിസ്ഥാനം നമുക്ക് പറയാൻ പറ്റണം. ഇത് ഇന്ന് ആയത്തിന്റെ തഫ്സീർ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയുടെ തിൽമീദായ അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥി മുജാഹിദ് റഹിമഹുള്ളയുടെ തഫ്സീറാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. അല്ലാതെ ഏതെങ്കിലും കിതാബിൽ എഴുതി വെച്ച കാര്യമല്ല. നിങ്ങളിത് വഹാബികളെന്നോ മുജാഹിദുകളെന്നോ ഒക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഇതിനെ നിഷേധിച്ച് ഓടിയാൽ നരകത്തിലേക്കാണ് നിങ്ങൾ ഈ പോകുന്നത് എന്ന് പറഞ്ഞ് കൃത്യമായി ഹദീസുകൾ പറഞ്ഞ് കാണിച്ചു കൊടുക്കണം. ഇത് സഹീഹ് ബുഖാരിയിൽ ഹദീസാണ്, സഹീഹ് മുസ്ലിമിൽ ഹദീസാണ്, ഖുറാന്റെ ആയത്താണ്. നിങ്ങൾ ഖുറാനും ഹദീസൊക്കെ ബഹുമാനിക്കുന്ന യുക്തിവാദികളല്ലല്ലോ, ഖുറാനും ഹദീസിനൊക്കെ ബഹുമാനിക്കുന്ന ആളുകളാണല്ലോ, മുൻഗാമികളൊക്കെ ബഹുമാനിക്കുന്ന ആളുകളാണല്ലോ. എങ്കിൽ നിങ്ങൾ ഇതിനെ ബഹുമാനിക്കണം. ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം, ഹദീസിൽ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇതിന് ഇതെല്ലാം വിശദീകരണമെങ്കിൽ പിന്നെ എന്ത് വിശദീകരണമാണ് നിങ്ങൾക്ക് തരാനുള്ളത് എന്നും ചോദിച്ച് വളരെ നസീഹത്തോടുകൂടി ഇത്തരത്തിലുള്ള ആളുകൾക്ക് നമ്മൾ ദഅവത്ത് നടത്തുക നമ്മുടെ ബാധ്യതയിൽ പെട്ടതാണ് എന്ന് മറക്കാതിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. വല്ലാഹു തആല ആലം. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക.